ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരു സഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കർത്തവ്യ ഭവൻ രാഷ്ട്രത്തിന് സമർപ്പിക്കും. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. റിസർവ് ബാങ്ക് പണനയ അവലോകന നയം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 43,000 കുടുംബങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡുകൾ മന്ത്രി ജി ആർ അനിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. തൃശൂർ പാലിയേക്കര ദേശീയപാതയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. വാർത്തകൾ വിശദമായി. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം കാരണം ഇരു സഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. രാവിലെ 11 ലോക്സഭ സമ്മേളിച്ചപ്പോൾ 1945 ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിലെ ഇരകൾക്ക് സ്പീക്കർ ഓം ബിർള ആദരാഞ്ജലി അർപ്പിച്ചു. കൂട്ടനശീകരണ ആയുധങ്ങളില്ലാത്ത ഒരു ലോകത്തിന് രാജ്യത്തിന്റെ പ്രതിബദ്ധത പ്രധാനമാണെന്ന് ഓം ബിർള പറഞ്ഞു. ആണവായുധങ്ങൾ ഇല്ലാതാക്കാനും ആഗോള സമാധാനവും ഐക്യവും ഉറപ്പാക്കാനും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നാഗസാക്കിയിൽ ജീവൻ നഷ്ടപ്പെട്ട ജനങ്ങളോട് ആദരസൂചകമായി അംഗങ്ങൾ മൗനമാചരിച്ചു. അതിനുശേഷം ചോദ്യോത്തരവേള തുടങ്ങുന്നതിന് സ്പീക്കർ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. ബഹളം തുടർന്നപ്പോൾ സ്പീക്കർ ഉച്ചയ്ക്ക് 2 വരെ സഭ നിർത്തിവെച്ചു. രാജ്യസഭ 11 ചേർന്ന് അന്തരിച്ച മുൻ സഭാംഗം സത്യപാൽ മാലിക്കിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് സഭാ നടപടികൾ ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം തുടങ്ങി. ബഹളം കാരണം ഉച്ചയ്ക്ക് 2 മണിവരെ സഭ നിർത്തിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ കർത്തവ്യ ഭവൻ 3 രാഷ്ട്രത്തിന് സമർപ്പിക്കും. പിന്നീട് നടക്കുന്ന പൊതുപരിപാടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
ഡൽഹിയിലെ വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിലാക്കി കാര്യക്ഷമത, നവീകരണം, സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് കർത്തവ്യഭവൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഭരണ നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനും വേഗം കൂട്ടുന്നതിനും ലക്ഷ്യമിടുന്ന പൊതു സെൻട്രൽ സെക്രട്ടേറിയറ്റ് കെട്ടിടങ്ങളിൽ ആദ്യത്തേതാണ് കർത്തവ്യഭവൻ. 2 ബേസ്മെന്റുകളിലും 7 നിലകളിലുമായി ഏകദേശം 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ആധുനിക ഓഫീസ് സമുച്ചയമാണ് കർത്തവ്യഭവൻ 3.
ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ മേഘവിസ്ഫോടനമുണ്ടായ ധരാലിയിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുന്നു. സൈന്യം, കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേന, ജില്ലാ ഭരണകൂടം, മറ്റേജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഇതുവരെ 130 ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രിയുമായി രക്ഷാപ്രവർത്തനം ചർച്ച ചെയ്തു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത പ്രദേശങ്ങളിൽ വ്യോമനിരീക്ഷണം നടത്തി. ഡെറാഡൂണിലെ സംസ്ഥാന അടിയന്തര പ്രതികരണ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി. ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് BJP MP ത്രിവേന്ദ്ര സിംഗ് റാവത്ത് അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റും ഉത്തരാഖണ്ഡ് ഗവൺമെന്റും സംയുക്തമായാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയും ഫിലിപ്പൈൻസും ഉഭയകക്ഷി സഹകരണം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസും ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകളിലാണ് തീരുമാനം. MS സ്വാമിനാഥൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് 3 അന്താരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വരെയാണ് സമ്മേളനം. റിസർവ് ബാങ്ക് പണനയ അവലോകന നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.5% നിലനിർത്തുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. പലിശ നിരക്കിൽ മാറ്റമില്ലെന്നും പണപ്പെരുപ്പ നിരക്ക് 2.1% കുറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. 2024-25 GDP വളർച്ച 6.5%. പണപ്പെരുപ്പ നിരക്ക് 2025 ഏപ്രിലിൽ 6 ഏറ്റവും താഴ്ന്ന നിരക്കായ 3.2% കുറഞ്ഞെന്നും അവലോകന നയം വ്യക്തമാക്കുന്നു. ഇന്ത്യ റഷ്യ പ്രതിരോധ സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യുന്നതിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നാളെ മോസ്കോയിൽ മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അജിത് ഡോവലിന്റെ സന്ദർശനം. ഇന്ത്യയും റഷ്യയും തമ്മിലെ പ്രതിരോധ വ്യവസായ രംഗത്തെ സഹകരണം ഡോവലിന്റെ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയം ആകും. സംസ്ഥാനത്ത് 43,000 കുടുംബങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡുകൾ മന്ത്രി ജി ആർ അനിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾക്കനുസരിച്ച് ഏറ്റവും അർഹരായവരെ ഉൾപ്പെടുത്തിയാണ് മുൻഗണനാക്രമ കാർഡുകൾ തയ്യാറാക്കിയത്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഭക്ഷ്യവിതരണ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഈ മാസം കിലോയ്ക്ക് 10.90 രൂപ നിരക്കിൽ ഓണം സ്പെഷ്യൽ അരി വിതരണം ചെയ്യും. പിങ്ക് കാർഡ് വിഭാഗത്തിന് നിലവിലെ വിഹിതത്തിന് പുറമെ 5 കിലോ അരിയും നീലക്കാർഡുകാർക്ക് 10 കിലോയും ലഭിക്കും. എല്ലാ വിഭാഗങ്ങൾക്കും മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്നും ഗവൺമെന്റ് അറിയിച്ചു. സമുദ്രാതിർത്തി ലംഘിച്ചെന്നാരോപിച്ച് 14 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. 2 ബോട്ടുകളിലായി രാമേശ്വരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടവരാണ് അറസ്റ്റിലായത്. കേരള മീഡിയ അക്കാദമിയുടെ മാധ്യമ പ്രതിഭാ പുരസ്കാരം മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് മാസ്കറ്റ് ഹോട്ടലിലാണ് ചടങ്ങ്. 2024-25 വർഷത്തെ ഫെലോഷിപ്പിന് അർഹരായവർക്ക് പുരസ്കാരം സമ്മാനിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ പാലിയേക്കര ദേശീയപാതയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്താനാണ് കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ കുറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. 70 പേരുടെ ജീവനെടുത്ത ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് 5 വർഷം പൂർത്തിയാവുന്നു. 2020 ഓഗസ്റ്റ് 6 രാത്രിയാണ് തോരാതെ പെയ്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലിന്റെ രൂപത്തിലെത്തിയ ദുരന്തം പെട്ടിമുടിയിൽ ലയങ്ങളിലുണ്ടായിരുന്ന 70 പേരുടെ ജീവനെടുത്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
കണ്ണന്താവൻ പ്ലാന്റേഷന്റെ ഭാഗമായ രാജമലയുടെ മുകളിൽ 4 തൊഴിലാളി ലയങ്ങളിലെ 22 കുടുംബങ്ങളിലായി കിടന്നുറങ്ങിയിരുന്ന തോട്ടം തൊഴിലാളികളും ബന്ധുക്കളുമായിരുന്നു ദുരന്തത്തിൽ മരിച്ചത്. ആകെ 82 പേരുണ്ടായിരുന്നതിൽ 12 പേർ മാത്രം രക്ഷപ്പെട്ടു. മരിച്ച 66 പേരുടെ മൃതദേഹങ്ങൾ 19 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിലാണ് കണ്ടെടുത്തത്. ഇതുവരെ കണ്ടെത്താനാകാത്ത 4 പേരും മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കി. ദുരന്തത്തിലകപ്പെട്ട 18 തൊഴിലാളി കുടുംബങ്ങൾക്ക് കണ്ണന്താവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനി 5 ലക്ഷം രൂപ വീതം കൈമാറി. 8 കുടുംബങ്ങൾക്ക് കുറ്റിയാർവാലിയിൽ 1 കോടി രൂപ ചെലവിൽ സർക്കാർ വീട് നിർമ്മിച്ച് നൽകി. തുടർന്ന് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു. 5ാം വാർഷിക ദിനമായ ഇന്ന് രാവിലെ ഉറ്റവരെ സംസ്കരിച്ച രാജമല ഫാക്ടറിക്ക് സമീപമുള്ള ശ്മശാനത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരെത്തി പ്രാർത്ഥന നടത്തി.
കോഴിക്കോട് കോടഞ്ചേരി ഇരുവഴിഞ്ഞിപ്പുഴ പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ മഞ്ചേരി കച്ചേരിപ്പടി സ്വദേശി അലൻ അഷ്റഫിന്റെ മൃതദേഹം കണ്ടെത്തി. തിരച്ചിലിന്റെ 4ാം ദിവസമായി ഇന്ന് സമീപത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഡാമിൽ നിന്നാണ് 16-കാരനായ അലന്റെ മൃതദേഹം ലഭിച്ചത്. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാളിച്ചകളും പോരായ്മകളും ഉണ്ടെന്ന് കാണിച്ചാണ് ഹർജി. സ്വർണവില പവന് വീണ്ടും 3.25 ലക്ഷം കടന്നു. പവന് 80 രൂപ വർദ്ധിച്ച് 75,040 രൂപയായി. 9,350 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും 4 വരെ അവസരം. പേരുൾപ്പെടുത്താൻ ഇതുവരെ 10 ലക്ഷത്തിലേറെ പേർ അപേക്ഷ നൽകി. ഈ മാസം 30 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 17 മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 24 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. താവക്കര ക്യാമ്പസിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിനിടെ KSU SFI MSF വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടായി. പോലീസ് തലത്തെത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കർത്തവ്യഭവൻ രാഷ്ട്രത്തിന് സമർപ്പിക്കും. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. റിസർവ് ബാങ്ക് പണനയ അവലോകന നയം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 43,000 കുടുംബങ്ങളുടെ മുൻഗണനാ റേഷൻ കാർഡുകൾ മന്ത്രി ജി ആർ അനിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. തൃശൂർ പാലിയേക്കര ദേശീയപാതയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.